സുവിശേഷത്തിൻ്റെ അതിപ്രധാനമായ ഒരു സന്ദേശം കേൾക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവരാജ്യം, അതിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? യേശു എന്താണ് അതിനെക്കുറിച്ച് പഠിപ്പിച്ചത്? അല്പസമയം ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ നേടിയത് മുഴുവനും വൃഥാവായിപ്പോകും. ഈ ലോക ജീവിതത്തിൽ വേറെ യാതൊന്നും നേടിയില്ലെങ്കിലും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നേടിയാൽ നാം ജീവിതത്തിൽ വിജയിച്ചു എന്ന് കരുതാം. കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് പാപത്തിൽ നഷ്ടപ്പെട്ട മാനവരാശിയെ രക്ഷിക്കുവാനും ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാനുമാണ്. നിത്യമായ ആ രാജ്യത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കുവാൻ സാധിക്കും? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതായി സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. യഹൂദന്മാരായ തൻ്റെ ശിഷ്യന്മാർ ചിന്തിച്ചിരുന്നത് ദൈവം യഹൂദന്മാർക്ക് വേണ്ടി ഒരു രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും എന്നായിരുന്നു. അവരുടെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് ഒരു മെശിഹ അവരെ രക്ഷിക്കുമെന്നും ആ മെശിഹ രാജാവായി ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് വാഴും എന്നും പ്രത്യാശിച്ചു. യേശു ക്രിസ്തു മെശിഹ ആണ്, ദൈവപുത്രനാണ് എന്നൊക്കെ ശിഷ്യന്മാർ വിശ്വസിച്ചപ്പോഴും ഏറ്റുപറഞ്ഞപ്പോഴും ഒരു യഹൂദ രാജ്യം സ്ഥാപിച്ച് അതിന്മേൽ യേശു വാഴും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. 3 വർഷം യേശുവിനോട് കൂടെ നടന്നിട്ടും ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് അവർ ചോദിച്ചതെന്തായിരുന്നു? അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ആ ചോദ്യം കാണുന്നു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവെ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. യേശു അവർക്ക് കൊടുത്ത മറുപടിയും ശ്രദ്ധേയമാണ്. പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങളിൽ യേശു അവർക്ക് കൊടുത്ത മറുപടിയുടെ സാരം ഇതാണ്: ഞാൻ യഹൂദന് രാജ്യം സ്ഥാപിക്കുവാൻ വന്നവനല്ല, എന്റെ രാജ്യം യെരുശലേമിൽ ആരംഭിച്ച് യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറുതി വരെയും വളരും. ഒരു വംശക്കാർ മാത്രമല്ല, ഭൂമിയിലെ സകല വംശക്കാരും എന്റെ രാജ്യത്തിൻ്റെ പൗരന്മാരാകും. ഈ വിശാലമായ ദൈവരാജ്യത്തിലേക്ക് സകലരെയും ക്ഷണിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ എൻ്റെ സാക്ഷികളാകുവാൻ നിങ്ങളെ ഞാൻ നിയമിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം എന്നാണ് അവരോട് പറഞ്ഞത്. ഒരു കാലത്ത് ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന പദവി യഹൂദന്മാർക്ക് വേണ്ടിയുള്ളത് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് യേശുക്രിസ്തുവിലൂടെ സകല മനുഷ്യർക്കും ദൈവരാജ്യത്തിൻ്റെ അവകാശികളും പൗരന്മാരുമായി തീരുവാൻ കഴിയും. അതാണ് സുവിശേഷം. സാമൂഹികമോ ഭാഷയുടെയോ അതിരുകളില്ലാത്ത ആഗോള ആത്മീയ രാജ്യമാണ് ദൈവരാജ്യം. ദൈവരാജ്യം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്, ഭൂമിയിൽ ഉത്ഭവിച്ചതല്ല. സ്വർഗീയമായ ഈ രാജ്യം ദൈവമാണ് ഭൂമിയിൽ സ്ഥാപിക്കുന്നത്. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ദൈവരാജ്യത്തിൻ്റെ വരവിനെക്കുറിച്ച് സ്നാപക യോഹന്നാൻ 1-ാം നൂറ്റാണ്ടിൽ ഇസ്രായേലിൽ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഇതുതന്നെയാണ് പറഞ്ഞത്: ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ദൈവരാജ്യം സമീപിക്കുന്നു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ സമീപിച്ചു എന്നതുകൊണ്ട് ജനങ്ങൾ മാനസാന്തരപ്പെടേണ്ട ആവശ്യമെന്താണ്? കാരണം, ഒന്നാമത് ദൈവരാജ്യം പവിത്രമായ ഒരു ആത്മീയ രാജ്യമാണ്. പരിശുദ്ധനായ ദൈവം വാഴുന്ന ആ രാജ്യത്തിൽ യാതൊരു അശുദ്ധിക്കും യാതൊരു അശുദ്ധനും പ്രവേശനമില്ല. രണ്ടാമത്, ദൈവം ന്യായം വിധിക്കുന്ന ന്യായാധിപനാണ്. സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മുന്നിൽ പാപിയായ മനുഷ്യനെ ഒളിക്കുവാനോ രക്ഷപ്പെടുവാനോ ഒരു മാർഗവുമില്ല. സ്നാപക യോഹന്നാനും യേശുക്രിസ്തുവും ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവിക ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അതേസമയം മാനസാന്തരപ്പെടുന്നവരെ ദൈവം തൻ്റെ രാജ്യത്തിലേക്ക് സ്വീകരിക്കും എന്ന സദ്വർത്തമാനവും അവർ ജനങ്ങളെ അറിയിച്ചു. ഒരു വ്യക്തി എത്ര വലിയ പാപിയായാലും ആ വ്യക്തി തൻ്റെ പാപപ്രവൃത്തികളെ ഓർത്ത് ദുഃഖിച്ച് പശ്ചാത്തപിക്കുമെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കേട്ട് തൻ്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തയ്യാറാണ് എന്നാണ് യോഹന്നാൻ സ്നാപകനും കർത്താവായ യേശുക്രിസ്തുവും പ്രസംഗിച്ചത്. അതാണ് സുവിശേഷം. എന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവർ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ മനസ്സില്ലാതെ അതിനെ ത്യജിച്ചു കളയുന്നവർ നിത്യനാശത്തിലേക്ക് പോകും എന്നും അവർ പഠിപ്പിച്ചു. ഇന്ന് കർത്താവായ യേശുക്രിസ്തു താങ്കളോട് പറയുന്നതും ഇതുതന്നെയാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കൂ. എങ്ങനെയാണ് നാം മാനസാന്തരപ്പെടേണ്ടത്? എങ്ങനെയാണ് ദൈവം തരുന്ന രക്ഷ നാം സ്വീകരിക്കേണ്ടത്? എങ്ങനെയാണ് നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുവാൻ നമുക്ക് കഴിയും. കർത്താവായ യേശുക്രിസ്തു തന്നെ ഈ വേദഭാഗത്ത് നമുക്ക് അതിനുള്ള ഉത്തരം നൽകിത്തരുന്നുണ്ട്. നിക്കോദിമോസ് എന്ന ഒരു പരീശൻ ഒരു രാത്രി യേശുവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, "ഗുരു, നീ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ദൈവം കൂടെ ഇല്ല എങ്കിൽ ഒരാൾക്കും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ സാധ്യമല്ല." അനേക യഹൂദന്മാർ യേശുവിൽ വിശ്വസിക്കാതിരുന്നപ്പോഴാണ് ഒരു പ്രമാണി വന്ന് തൻ്റെ വിശ്വാസം യേശുവിനോട് ഏറ്റുപറഞ്ഞത് എന്ന് നാം ഓർക്കണം. നിക്കോദിമോസിൻ്റെ ഈ വിശ്വാസ പ്രഖ്യാപനത്തെ പുകഴ്ത്തുന്നതിന് പകരം യേശു അതിപ്രധാനമായ ഒരു സത്യമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. "സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കാത്തവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല." ഓശാന ബൈബിളിൽ നിന്നാണ് ഈ വാക്യം ഞാൻ എടുത്തത്. ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: "പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല." പുതുതായി ജനിക്കണം അഥവാ വീണ്ടും ജനിക്കണം എന്ന് കേട്ടപ്പോൾ നിക്കോദിമോസ് തെറ്റിദ്ധരിച്ചു. ശാരീരികമായ ഒരു ജനനത്തെക്കുറിച്ചാണ് യേശു സംസാരിച്ചത് എന്ന് താൻ ചിന്തിച്ചു. അതുകൊണ്ട് ഉടനെ താൻ യേശുവിനോട് ചോദിച്ചു, "വാർദ്ധക്യത്തിൽ ഒരുവന് എങ്ങനെ ജനിക്കുവാൻ കഴിയും?" അയാൾക്ക് രണ്ടാമതും അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് ജനിക്കുവാൻ കഴിയുമോ? യേശു ഉടനെ ഈ വീണ്ടും ജനനത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, "സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും ജനിക്കാത്തവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല." ശാരീരികമായി വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഉയരത്തിൽ നിന്നൊരു ആത്മീക ജനനം പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് താൻ പറഞ്ഞത് എന്ന് യേശു വിശദീകരിച്ചു. ദൈവം തൻ്റെ ആത്മാവിനാൽ മനുഷ്യർക്ക് പുതിയ ഒരു ജനനം ഉയരത്തിൽ നിന്ന് നൽകുന്നു. പുതുതായി ജനിക്കുന്നതിനെക്കുറിച്ച് 5-ാം വാക്യത്തിൽ യേശു ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമല്ല പറഞ്ഞത്. 3-ാം വാക്യത്തിൽ തനാദ്യം സൂചിപ്പിച്ച പുതിയ ജനനം എങ്ങനെ സാധിക്കും, അതല്ലെങ്കിൽ അതെങ്ങനെ പ്രാപിക്കാം എന്നാണ് 5-ാം വാക്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. നിക്കോദിമോസ് ചിന്തിച്ചതുപോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചല്ല ഈ പുതിയ ജനനം പ്രാപിക്കുന്നത്, മറിച്ച് വെള്ളത്താലും ആത്മാവിനാലുമാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് എന്നാണ് യേശു പറഞ്ഞത്. വെള്ളത്താലും ആത്മാവിനാലുമുള്ള ഈ വീണ്ടും ജനനം നടന്നില്ലെങ്കിൽ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് നാം ഇത് ശരിയായി മനസ്സിലാക്കണം. വെള്ളത്താലും ആത്മാവിനാലുമുള്ള ഈ ജനനം എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് യേശു ഈ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കിയത്. ഒരു വേദഭാഗത്തിൻ്റെ അർത്ഥം നാം ഊഹിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ വേദഭാഗത്തിൻ്റെ സന്ദർഭം ശരിയായി മനസ്സിലാക്കി ആ സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അർത്ഥം കണ്ടെത്തുവാൻ. ചിലർ പറയും, വെള്ളത്താലുള്ള ജനനം എന്ന് വെച്ചാൽ അത് സ്വാഭാവിക ജനനത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. ആത്മാവിനാലുള്ള ജനനം എന്ന് വെച്ചാൽ അത് ദൈവം തരുന്ന ആത്മീക ജനനമാണ്. അവർ പറഞ്ഞു വരുന്നത് യേശു ഇവിടെ രണ്ട് ജനനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ്. ഒന്ന് സ്വാഭാവിക ജനനവും രണ്ട് ആത്മീകമായ ഒരു ജനനവും. എന്നാൽ യേശു ഇവിടെ രണ്ട് ജനനങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. വീണ്ടും ജനനമെന്ന് മൂന്നാം വാക്യത്തിൽ പറഞ്ഞ ആ ഒരേ ഒരു ജനനത്തെക്കുറിച്ചാണ് നിക്കോദിമസിനോട് യേശു പറയുന്നത്. ആ വീണ്ടും ജനനം വെള്ളത്താലും ആത്മാവിനാലും സംഭവിക്കുന്നു എന്നാണ് യേശു പഠിപ്പിച്ചത്. മറ്റു ചിലർ ഒത്തുവാക്യങ്ങൾ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കും. ഈ വേദഭാഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരു വാക്യമെടുത്ത് ഈ വാക്യത്തിൻ്റെ അർത്ഥം അവിടെ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കും. കെടുന്ന ബീജത്താലല്ല കെടാത്ത ബീജം, അതായത് ദൈവവചനത്താലാണ് നാം ജനിക്കുന്നത് എന്ന് പത്രോസ് അപ്പോസ്തലൻ എഴുതിയത് കൊണ്ട് അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ കൊണ്ടുവന്ന് ഈ വാക്യത്തെ അതിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കും. വെള്ളം എന്ന് വെച്ചാൽ ദൈവവചനമാണ്. അങ്ങനെ വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനത്തെ അവർ വചനത്താലും ആത്മാവിനാലുമുള്ള ജനനമായി കാണുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ യേശു എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? അത് യോഹന്നാൻ മൂന്നിൽ തന്നെയുള്ള സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വീണ്ടും ജനനത്തെക്കുറിച്ച് യേശു കൂടുതലായി വിശദീകരിച്ചപ്പോൾ നിക്കോദിമോസ് യേശുവിനോട് ചോദിച്ചത് ഇങ്ങനെയാണ്, ഇവ എങ്ങനെ സംഭവിക്കും? പത്താം വാക്യത്തിൽ യേശുവിൻ്റെ മറുപടി ശ്രദ്ധേയമാണ്. നീ ഇസ്രായേലിലെ ഒരു ഗുരുവാണല്ലോ, എന്നിട്ടും നിനക്ക് ഇവ മനസ്സിലാകുന്നില്ലേ? ഇതിൻ്റെ അർത്ഥം ഇസ്രായേലിലെ ഒരു ഗുരുവിന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ യേശു നിക്കോദിമോസിനോട് പറഞ്ഞുള്ളൂ. പുതിയ ജനനം അഥവാ വീണ്ടും ജനനം എന്നത് യഹൂദന് അറിവുള്ള കാര്യമായിരുന്നു. ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ വീണ്ടും ജനനം പ്രാപിക്കുന്നു എന്നവർ വിശ്വസിച്ചിരുന്നു. ഉദാഹരണത്തിന്, ഒരാൾ ഒരു പിതാവായി തീരുമ്പോൾ താൻ വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് യഹൂദന്മാർ പറയുമായിരുന്നു. ഒരാൾ രാജാവായി വാഴിക്കപ്പെടുമ്പോൾ അയാൾ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവത്തിൻ്റെ പുത്രനായി തീരുന്നു എന്ന് യഹൂദന്മാരും അവരുടെ അയൽ രാജ്യങ്ങളിലെ ആൾക്കാരും വിശ്വസിച്ചിരുന്നു. ദൈവത്തിൻ്റെ പുത്രനായി ഒരു വീണ്ടും ജനനം പ്രാപിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രാപിക്കുന്നു എന്നവർ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് അവർ രാജാക്കന്മാർക്ക് കീഴ്പ്പെട്ടു വന്നിരുന്നത്. അതുപോലെ അതിപ്രധാനമായ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. പുറജാതിക്കാരനായ ഒരാൾ യഹൂദനായി തീരുമ്പോൾ അയാൾ വീണ്ടും ജനനം പ്രാപിച്ചതായി അവർ കരുതിയിരുന്നു. യഹൂദനല്ലാത്ത മറ്റേതൊരു ജാതിക്കാരെയും അവർ പുറജാതിക്കാരായാണ് കണ്ടത്. ഒരു പുറജാതിക്കാരൻ എങ്ങനെയാണ് യഹൂദനായി തീരുന്നത്? മറ്റ് ദൈവങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ ഏക സത്യദൈവത്തിൽ ഒരുവൻ വിശ്വസിക്കുമ്പോഴാണ് യഹൂദനായി തീരുവാൻ താൻ ആരംഭിക്കുന്നത്. അതാദ്യത്തെ പടി മാത്രം. രണ്ടാമത്, താൻ തൻ്റെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയണം, താൻ അതിനുവേണ്ടി യാഗം കഴിക്കണം, ദൈവത്തിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കുന്നു എന്നുള്ള ഉറപ്പ് പ്രാപിക്കണം. പുരുഷന്മാരാണെങ്കിൽ അവർ ശരീരത്തിൽ പരിച്ഛേദന ഏൽക്കണം. അവസാനമായി മൂന്ന് പ്രധാനപ്പെട്ട സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മുഴുകൽ സ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഈ സ്നാനം ഒഴുകുന്ന ജലത്തിലാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു നദിയിലോ തടാകത്തിലോ അല്ലെങ്കിൽ ഒരു തോട്ടിലോ അവർ സ്നാനം കഴിപ്പിച്ചിരുന്നു. ഇത് ജീവജലത്തിലെ സ്നാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നും യഹൂദന്മാർ ഇപ്രകാരമുള്ള സ്നാനത്തെ അവരുടെ ഏറ്റവും ഉയർന്ന സ്നാനമായി കരുതുകയും അതിനെ ജീവജലം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. യഹൂദന്മാരുടെ ഇടയിൽ അനേക സ്നാനങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനമാണ് ജീവജലത്തിലെ സ്നാനം. ഈ സ്നാനത്തിന് ഉപയോഗിക്കുന്ന ജലാശയത്തെ അവർ ലോകത്തിൻ്റെ ഗർഭപാത്രം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ ജലാശയത്തിൽ മുങ്ങി സ്നാനമേൽക്കുന്ന ഒരാൾ വീണ്ടും ജനിച്ചതായി അവർ പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെയാണ് പുറജാതിക്കാരനായ ഒരാൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിലെ അംഗമായി തീർന്നിരുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ ഇപ്രകാരം ജീവജലത്തിലെ സ്നാനമുള്ളതുകൊണ്ടാണ് യേശു നിക്കോദിമോസിനോട് വെള്ളത്താലും ആത്മാവിനാലുമുള്ള പുതുജനനത്തെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന് യേശു പറഞ്ഞപ്പോൾ യേശു ഇതാണ് ഉദ്ദേശിച്ചത്. ഒരുവൻ മാനസാന്തരപ്പെടണം, അവൻ യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടണം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ യേശു നിക്കോദിമോസിനോട് പറഞ്ഞതിൻ്റെ സാരമിതാണ്: എൻ്റെ അടുക്കൽ രാത്രിയിൽ വന്ന് എന്നെ പ്രശംസിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല, ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി താങ്കൾ മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിക്കണം. ഒരുവൻ യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് അനുതാപത്തോടും പ്രാർത്ഥനയോടും കൂടെ സ്നാനം സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നിൽ പുതിയ ഒരു ജനനം നൽകും. അതാണ് വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം. യോഹന്നാന്റെ സുവിശേഷത്തിലെ മൊത്തം സന്ദർഭം നാം പരിശോധിക്കുമ്പോൾ ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ സന്ദർഭവും നാം പരിശോധിക്കുമ്പോൾ ഇത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3:23 വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യേശുവും തൻ്റെ ശിഷ്യന്മാരും സ്നാനപ്പെടുത്തിയിരുന്നു എന്ന് നാം വായിക്കുന്നു. അതിൻ്റെ അടുത്ത അധ്യായം 4:1 യോഹന്നാൻ സ്നാനപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ യേശുവും തൻ്റെ ശിഷ്യന്മാരും സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നു, അത് യഹൂദന്മാർ അതറിഞ്ഞു എന്ന് നാം വായിക്കുന്നു. 4:10 വരുമ്പോഴോ ശമരിയക്കാരി സ്ത്രീയോട് യേശു പറയുകയാണ്: ഞാൻ നിനക്ക് ജീവജലം തരുമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 2:1 മുതൽ നാം കാണുന്നത് കാനായിലെ കല്യാണത്തിലെ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ്. വെള്ളത്തെ യേശു വീഞ്ഞാക്കി മാറ്റി. ഒരു വ്യക്തിയുടെ ജീവിതത്തെ എപ്രകാരം ദൈവം രൂപാന്തരപ്പെടുത്തി അവനെ പുതിയതാക്കി തീർക്കുമോ അതിനെ കുറിക്കുന്നതാണ് ഈ അത്ഭുതം. യോഹന്നാന്റെ സുവിശേഷം 13:10 യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതായി നാം കാണുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരിടത്തും സ്നാനപ്പെടണം എന്ന് തുറന്ന് എഴുതിയിട്ടില്ലെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ അനേക ഇടങ്ങളിൽ നാം വെള്ളം കാണുന്നു. അതുകൊണ്ടാണ് വേദപണ്ഡിതന്മാർ യോഹന്നാന്റെ സുവിശേഷത്തെ ഒരു നനഞ്ഞ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണുള്ളത്. ഒരു വശത്ത് ചിലർ ക്രൈസ്തവ സ്നാനമെന്ന ബാഹ്യ ചടങ്ങിന് അമിതമായ പ്രാധാന്യം നൽകുന്നു. ഒരാൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, വിശ്വസിക്കാൻ പ്രായമായാലും ഇല്ലെങ്കിലും, ആ വ്യക്തിക്ക് ജ്ഞാനസ്നാനം അല്ലെങ്കിൽ മാമോദിസ നൽകുന്നതായി നാം കാണുന്നു. മറ്റു ചിലർ പറയുന്നു വിശ്വാസമാണ് ഏറ്റവും വലിയത്, സ്നാനത്തിന് ഒരു പ്രാധാന്യവുമില്ല, വേണമെങ്കിൽ സ്നാനമേൽക്കാം അല്ലെങ്കിൽ വേണ്ട. എന്നാൽ വേറൊരു കൂട്ടം ആൾക്കാരെ നാം കാണുന്നത് അവർ വിശ്വസിക്കുകയും ചെയ്യും, അവർ സ്നാനമേൽക്കുകയും ചെയ്യും, എന്നാൽ അവർ സ്നാനത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. വെറുതെ വെള്ളത്തിൽ മുങ്ങിക്കയറുന്ന ഏതൊരു വ്യക്തിയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്നല്ല യേശു പറഞ്ഞത്. പുതിയ ജനനം വെള്ളം കൊണ്ട് മാത്രമുള്ളതല്ല, വെള്ളത്താലും ആത്മാവിനാലും നടക്കുന്നതാണ്. അതായത് ജലത്തിൽ മുങ്ങുന്നയാളുടെ മേൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുമ്പോഴാണ് പുതിയ ജനനം സാധ്യമാകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമാണ് ജലസ്നാനത്തിന് വീര്യം പകരുന്നത്. ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയില്ലെങ്കിൽ സ്നാനം ഒരു കുളി മാത്രമായിരിക്കും. മാനസാന്തരപ്പെടാത്ത ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ മുതിർന്നയാളെ വെള്ളത്തിൽ മുക്കിയാൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പരിവർത്തിക്കുകയോ പുതിയ ജനനം നൽകുകയോ ഇല്ല. സ്നാനമെന്ന ബാഹ്യ ചടങ്ങിന് അതിൽ തന്നെ ആത്മീക മൂല്യമില്ല. വെറുമൊരു ബാഹ്യ ചടങ്ങിന് അതിൻ്റെതായ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് കുഞ്ഞുങ്ങളെയും ഈ ചടങ്ങിന് വിധേയമാക്കുന്നത്. ചെറുപ്രായത്തിൽ കുട്ടികൾ മരിച്ചുപോയാൽ നരകത്തിൽ പോകുമല്ലോ എന്ന് ഭയന്ന് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ വെള്ളം തളിച്ച് അവരെ വിശുദ്ധരാക്കുവാൻ സ്ത്രീകൾക്കും ഒരു കാലത്ത് അനുവാദം നൽകിയിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുവാൻ ഒരു അഭിഷേക തൈലവും കുഞ്ഞിൻ്റെ മേൽ പുരട്ടിയിരുന്നു. മാനസാന്തരപ്പെടാതെ മാമോദിസ ഏറ്റ ഈ കുഞ്ഞുങ്ങൾ ദൈവസഭയുടെ അംഗങ്ങളായി എന്ന് വരുത്തി തീർക്കുവാൻ അവരുടെ പേരുകൾ പള്ളിയിലെ രജിസ്റ്ററിൽ എഴുതി ചേർക്കും. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ ദൈവസഭയുടെ അംഗങ്ങളാണോ? ഈ കുഞ്ഞുങ്ങളുടെ പേര് പള്ളിയിലെ രജിസ്റ്ററിൽ ഉണ്ടെങ്കിൽ പോലും ഈ കുഞ്ഞുങ്ങൾക്ക് കുർബാന കൊടുക്കുവാൻ സഭാ മേലധ്യക്ഷന്മാർക്ക് ഭയമാണ്. കുഞ്ഞുങ്ങൾ ഏൽക്കുന്ന മാമോദിസ യഥാർത്ഥ ക്രിസ്തീയ സ്നാനമാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്കും കുർബാന കൊടുത്തുകൂടെ? നാം വഞ്ചിക്കപ്പെടരുത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്നയാൾ സ്നാനമേറ്റാലേ പ്രയോജനമുള്ളൂ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ മാമോദിസ ഏറ്റയാളാണ്, അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്ന് ചിന്തിക്കരുത്. കുഞ്ഞുങ്ങളായാലും പ്രായപൂർത്തിയായവരായാലും യഥാർത്ഥത്തിൽ യേശുവിൽ വിശ്വസിച്ച് യേശുവിൽ ആശ്രയിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടല്ല സ്നാനപ്പെടുന്നതെങ്കിൽ ആ ചടങ്ങ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നിക്കോദിമോസിനോട് യേശു പറഞ്ഞ വാക്കുകൾ ഇന്ന് നമ്മോട് ഓരോരുത്തരോടുമാണ് യേശു പറയുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും ജനിക്കാത്തവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. സുവിശേഷ വിഹിത സഭകളിലെ മിക്കപേരും ചിന്തിക്കുന്നത് ഒരുവൻ യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുമ്പോൾ തന്നെ വീണ്ടും ജനനം പ്രാപിക്കുന്നു എന്നാണ്. സ്നാനത്തെ വെറും ഒരു ചിഹ്നമായി അവർ കണക്കാക്കുന്നു. ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ, യേശുവിനെ സ്വീകരിപ്പാൻ ഹൃദയം തുറന്നു കൊടുക്കുമ്പോഴാണ് സകലതും സംഭവിക്കുന്നത്, അപ്പോഴാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത് എന്നവർ പറയുന്നു. അതുകൊണ്ട് സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു അല്ലെങ്കിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് അവർ പറയുക. സ്നാനം വെറും ഒരു സാക്ഷ്യം വഹിക്കലാണെങ്കിൽ മാസത്തിൽ ഒന്ന് വെച്ചായിക്കൂടെ? എന്തിനാ ഒരിക്കൽ മാത്രം സാക്ഷിക്കുന്നത്? കൂടുതൽ പ്രാവശ്യം സാക്ഷിച്ചാൽ കൂടുതൽ പേർ യേശുവിനെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും അറിയുവാനിടവരുമല്ലോ. അന്നേരം അവർ പറയും, ഇല്ല, സ്നാനം ഒന്ന് ഒരിക്കൽ മാത്രമുള്ളതാണ് എന്ന്. സ്നാനം ഒരിക്കൽ മാത്രമുള്ളതാണെങ്കിൽ അതിനത്രയ്ക്ക് പ്രാധാന്യമാണ് ദൈവം കൽപ്പിക്കുന്നത് എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? വേറെ ചിലർ ചോദിക്കും, സ്നാനപ്പെട്ടാലേ വീണ്ടും ജനനം പ്രാപിക്കൂ എന്ന് എങ്ങനെ പറയാം? യേശുവിനെ കൈക്കൊണ്ട ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തില്ലേ? അതിനെനിക്ക് പറയാനുള്ള മറുപടി ഇതാണ്: യേശുവിനെ കൈക്കൊണ്ട ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1:12 നാം അത് വായിക്കുന്നത്. എന്നാൽ ഈ കൈക്കൊള്ളുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറയും, ഒരാൾ മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വന്തരക്ഷിതാവായും കർത്താവായും സ്വീകരിച്ചാൽ ആ വ്യക്തി യേശുവിനെ കൈക്കൊണ്ടുവെന്ന്. വേദപുസ്തകത്തിൽ ഇത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? സ്വന്തരക്ഷിതാവ് എന്നൊരു പദപ്രയോഗം ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആരോ ഒരാൾ അത് പറഞ്ഞു, അത് ബാക്കിയുള്ളവർ ഏറ്റുപാടുന്നു. നമ്മുടെ സുവിശേഷ യോഗങ്ങളിൽ യോഗത്തിൻ്റെ അവസാനം നാം ഓൾട്ടർ കോൾ കൊടുക്കും. അതായത്, കേട്ട സുവിശേഷത്തോട് പ്രതികരിക്കുവാൻ നാം ജനത്തെ ആഹ്വാനം ചെയ്യും. കർത്താവിനെ കൈക്കൊള്ളുവാൻ താൽപ്പര്യമുള്ളവരോട് വലതുകൈ ഉയർത്തുവാൻ പറയും. അവരെക്കൊണ്ട് അനുതാപത്തിൻ്റെ ഒരു പ്രാർത്ഥന ചൊല്ലിക്കും. യേശുവിനെ കർത്താവെന്ന് അവരെക്കൊണ്ട് ഏറ്റുപറയിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരോട് നാം പറയും, നിങ്ങളിപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുകയാണ് എന്ന്. ഇങ്ങനെയൊക്കെ ഒരാളെക്കൊണ്ട് ചെയ്യിച്ചാൽ അയാൾ വീണ്ടും ജനിക്കുമെന്ന് ബൈബിളിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? റോമാലേഖനം 10:9 എഴുതിയിട്ടുണ്ട് എന്നൊരു പക്ഷേ നിങ്ങൾ പറയും. യേശുവിനെ കർത്താവെന്ന് വായകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ഒരുവൻ രക്ഷിക്കപ്പെടും എന്ന് പൗലോസ് പറഞ്ഞിട്ടില്ലേ? അവിടെ വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ചാണോ പൗലോസ് പറഞ്ഞത്? വീണ്ടും ജനനത്തിന് വേണ്ടിയുള്ള ഒരു ഫോർമുലയാണോ പൗലോസ് അവിടെ തന്നത്? രക്ഷിക്കപ്പെടും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷിക്കപ്പെടും എന്ന് ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ വർത്തമാനകാലത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത്, വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് റോമാലേഖനം 10-ാം അധ്യായത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആ വാക്യങ്ങൾ എടുത്തുകൊണ്ട് വീണ്ടും ജനിക്കുവാനുള്ള ഫോർമുല ഇതാണ് എന്ന് പഠിപ്പിക്കുവാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യവും 5-ാം വാക്യവും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സന്ദർഭത്തിനൊത്ത് നാം വ്യാഖ്യാനിക്കേണ്ടതാണ്. ആദിമസഭയിൽ സുവിശേഷ പ്രസംഗത്തിന് ശേഷം നാം നടത്തുന്ന പോലുള്ള ഓൾട്ടർ കോൾ ആണോ അപ്പോസ്തലന്മാർ നടത്തിയത്? സുവിശേഷത്തോട് പ്രതികരിക്കുവാൻ അന്ന് ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. സുവിശേഷം സ്വീകരിച്ചവർ സ്നാനമേറ്റു, അല്ലാത്തവർ കേട്ടിട്ട് മടങ്ങിപ്പോയി. ഈ രണ്ട് കൂട്ടർക്കുമിടയിൽ മൂന്നാമതൊരു കൂട്ടം ഉണ്ടായിരുന്നില്ല. ഞാൻ വിശ്വാസിയാണ് പക്ഷേ സ്നാനപ്പെട്ടിട്ടില്ല എന്നു പറയുന്ന ഒരു കൂട്ടം വേദപുസ്തകത്തിൽ ഇല്ല. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച ആളാണ് പക്ഷെ സ്നാനപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ എന്നു പറയുന്ന ഒരാളെ പോലും ബൈബിളിൽ കാണുകയില്ല. പെന്തക്കോസ്ത് നാളിൽ സുവിശേഷം കേട്ട് വിശ്വസിച്ച 3000 പേരും സ്നാനം സ്വീകരിച്ചു. ശമരിയയിലും കൈസരിയയിലും എഫസോസിലും ഫിലിപ്പിയയിലും വിശ്വസിച്ചവരെ ഉടനെ തന്നെ സ്നാനപ്പെടുത്തി. ശൗല് മാത്രമാണ് 3 ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നത്. അത് തനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ടും വേറെ വിശ്വാസികളുമായി തനിക്ക് ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ടുമായിരുന്നു. കർത്താവ് അയച്ചിട്ട് അനന്യാസ് എന്ന ഒരു ശിഷ്യൻ ശൗലിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. ദൈവം ശൗലിന് കാഴ്ച തിരിച്ചു നൽകി. ഉടനെ അനന്യാസ് ശൗലിനോട് പറഞ്ഞത്, ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റ് കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്നാണ്. ഈ വാക്യം സ്നാനത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നവർ, സ്നാനം വെറുമൊരു ചിഹ്നമാണ് അടയാളമാണ് എന്ന് പറയുന്നവർ ഈ വാക്യം ശ്രദ്ധിച്ചു വായിച്ചാൽ നന്നായിരിക്കും. പല സുവിശേഷ വിഹിത വിശ്വാസികൾക്കും ഈ വാക്യം ഒരു കീറാമുട്ടിയാണ്. സ്നാനത്തിലാണോ പാപം കഴുകപ്പെടുന്നത്, അതോ അനന്യാസിന് തെറ്റുപറ്റിയതാണോ എന്നൊക്കെ ചിന്തിച്ച് പലരും പ്രയാസപ്പെടാറുണ്ട്. പാപക്ഷമയെക്കുറിച്ചും ശുദ്ധീകരണത്തെക്കുറിച്ചും യഹൂദന്മാർ ചിന്തിച്ചതെന്താണ് എന്ന് നാം അറിയാതെ പോകുന്നത് കൊണ്ടാണ് ഈ ആശയക്കുഴപ്പം. പാപക്ഷമയ്ക്ക് ആധാരം പ്രായച്ചിത്തയാഗമാണ്. യേശുക്രിസ്തുവിൻ്റെ പരമയാഗമാണ് നമ്മൾക്ക് പാപക്ഷമ വാങ്ങിത്തരുന്നത്. എന്നാൽ പാപക്ഷമയോടൊപ്പം പാപത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഒരു ശുദ്ധി ആവശ്യമാണ്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതോടൊപ്പം ശുദ്ധീകരണത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചു. എന്നോട് ക്ഷമിക്കണമേ എന്നും എന്നെ കഴുകി വെടിപ്പാക്കണമേ എന്നും താൻ പ്രാർത്ഥിച്ചു. ശൗലിൻ്റെ കാര്യത്തിലേക്ക് മടങ്ങി വരാം. ദമസ്കോസിൻ്റെ വാതിൽക്കൽ വച്ച് യേശുവിനെ കണ്ടതല്ലേ, വിശ്വസിച്ചതല്ലേ, 3 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചതല്ലേ, അതുകൊണ്ട് സ്നാനപ്പെട്ടില്ലെങ്കിലും സാരമില്ല എന്നല്ല അനന്യാസ് പറഞ്ഞത്. പാപത്തിൻ്റെ മലിനത മാറുവാൻ എത്രയും വേഗം പ്രാർത്ഥനയോടെ സ്നാനമേൽക്കുവാനാണ് അനന്യാസ് ശൗലിനോട് പറഞ്ഞത്. ഈ ശൗലിനെ പിന്നീട് നാം കാണുന്നത് അപ്പോസ്തലനായ പൗലോസായിട്ടാണ്. സ്നാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൗലോസിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 1-ാമത്, യേശുക്രിസ്തുവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുവാനാണ് സ്നാനം എന്ന് പൗലോസ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ എഴുതി. യേശുക്രിസ്തു എനിക്കു വേണ്ടി മരിച്ചു എന്നൊന്നാമത് നാം വിശ്വസിക്കണം. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. അവൻ്റെ മരണം എൻ്റെ മരണമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയാനുള്ള ക്രൈസ്തവ മാർഗമാണ് ക്രിസ്തീയ സ്നാനം. സ്നാനപ്പെടുമ്പോൾ ഒരു വിശ്വാസി യേശുവിനോടുകൂടെ മരിക്കുന്നു, യേശുവിനോടുകൂടെ അടക്കപ്പെടുന്നു. വെറും വാക്കുകൾ കൊണ്ട് വെറുമൊരു ഏറ്റുപറച്ചിൽ കൊണ്ട് നടത്താവുന്ന കാര്യങ്ങളല്ല ഇവ. സ്നാനം സ്വീകരിക്കാത്ത ഒരാൾ യേശുവിൻ്റെ മരണത്തെ തൻ്റെ മരണമായി വചനപ്രകാരം സ്വീകരിച്ചിട്ടില്ല. വെള്ളത്തിൽ നടക്കേണ്ട ഒരു പ്രക്രിയ കരക്കിരുന്നുകൊണ്ട് എങ്ങനെ സാധിക്കും? അതിപ്രധാനമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്നാനത്തിൽ യേശുവിൻ്റെ മരണത്തെ നമ്മുടെ മരണമായി നാം ഏറ്റുവാങ്ങുമ്പോൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തോടും ദൈവം നമ്മെ യോജിപ്പിക്കും. അതായത്, സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്ന വിശ്വാസി യേശുവിൻ്റെ പുതിയ ജീവൻ പ്രാപിച്ചായിരിക്കും കയറി വരുന്നത്. യേശു ഒരിക്കൽ മരിച്ചു, താൻ ഇനി ഒരിക്കലും മരിക്കുകയില്ല എന്നതുപോലെ യേശുവിനോടൊപ്പം സ്നാനജലത്തിൽ മരിച്ച് അടക്കപ്പെടുന്ന വിശ്വാസി യേശുവിൻ്റെ ജീവൻ പ്രാപിച്ച് ഒരു പുതിയ ജീവിതം നയിക്കുവാനായി എന്നേക്കുമുള്ള ജീവിതത്തിലേക്ക് പ്രവേശിച്ചാണ് കയറി വരുന്നത്. പൗലോസ് മറ്റൊരു അതിപ്രധാനമായ കാര്യവും രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. തീത്തോസിൻ്റെ ലേഖനം 3:5-7 വാക്യങ്ങളിലാണ് നാം അത് വായിക്കുന്നത്. വെള്ളത്താലും ആത്മാവിനാലും നടക്കുന്ന വീണ്ടും ജനനത്തെക്കുറിച്ച് യേശു യോഹന്നാൻ 3:5 പറഞ്ഞെങ്കിൽ അതേ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് പൗലോസ് ഈ വേദഭാഗത്ത് പറയുന്നത്. മലയാളം ബൈബിളിൽ ഈ വാചകം വളരെ അവ്യക്തമാണ്. എങ്കിലും ചില വാക്കുകൾ ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ. ക്രിസ്തീയ സ്നാനത്തെ പൗലോസ് പുനർജനന സ്നാനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്നാനത്താലാണ് ഒരു വ്യക്തി പുതിയ ജീവനിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പൗലോസ് വിശ്വസിച്ചു. അതിനോട് ചേർന്നാണ് താൻ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം എന്ന്. പ്രവൃത്തിയാലല്ല, ദൈവത്തിൻ്റെ കരുണയാൽ സൗജന്യമായാണ് നാം രക്ഷിക്കപ്പെട്ടത് എന്ന് പൗലോസ് പറയുമ്പോൾ താൻ പറയുകയാണ് പുനർജനന സ്നാനം കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടുമാണ് ഈ രക്ഷ നമുക്ക് പ്രാപിക്കുവാനിടയായി തീർന്നത് എന്ന്. സ്നാനത്തിലാണ് പുനർജനനം നടക്കുന്നത് എന്ന് പൗലോസും പഠിപ്പിച്ചു. സ്നാനസമയത്ത് അത് സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ പ്രവൃത്തിയാണ്. പലർക്കും സ്നാനത്തെ അതിൻ്റെ ഉള്ള വില കൊടുത്ത് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? സ്നാനം ഒരു പ്രവൃത്തിയാണോ അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു പ്രവൃത്തിയായി ചിത്രീകരിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. പൗലോസ് സ്നാനത്തെ പുനർജനന സ്നാനം എന്ന് വിളിക്കുമ്പോൾ തന്നെ പ്രവൃത്തിയാലല്ല നാം രക്ഷിക്കപ്പെടുന്നത് എന്ന് തനിക്ക് പറയാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും സ്നാനം സ്വീകരിക്കുന്നത് രക്ഷയ്ക്കു വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയല്ല, മറിച്ച് ദൈവം സൗജന്യമായി തരുന്ന രക്ഷ ഏറ്റുവാങ്ങുവാനായി നാം നമ്മെ തന്നെ കീഴടങ്ങി ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ക്രിയയാണ്. യേശുവിനെ കൈക്കൊള്ളുവാൻ, യേശുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കൈക്കൊള്ളുവാൻ ക്രിസ്തീയ സ്നാനമല്ലാതെ വചനപ്രകാരം മറ്റൊരു മാർഗവും ദൈവം വെച്ചിട്ടില്ല. യേശുവിൽ വിശ്വസിച്ച് അവനെ കർത്താവെന്ന് ഏറ്റുപറയേണ്ടത് സ്നാനജലത്തിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ്. സുവിശേഷകനായ ഫിലിപ്പോസ് എത്യോപ്യയിൽ നിന്ന് വന്ന ഷണ്ണനോട് താൻ സ്നാനപ്പെടുന്ന സമയത്താണ് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ പറയുന്നത്. അതിനു മുൻപ് എത്ര പ്രാവശ്യം ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്നാനജലത്തിൽ വച്ച് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാതെ ഒരു സ്നാപകനും സ്നാനം നൽകുകയില്ല. എന്നെ ശ്രവിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവരാജ്യത്തിൽ കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം വച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമാണ്. നമ്മുടെ പാപത്തിൻ്റെ കടം മുഴുവൻ യേശു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനത്ത് മരിച്ചതുകൊണ്ട് അത് കൊടുത്തു തീർത്തു. ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ ഇപ്പോൾ നമുക്ക് പാപക്ഷമ ലഭിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ സുവിശേഷം അനുസരിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ മരണം എൻ്റെ മരണമായി ഞാൻ സ്വീകരിക്കുന്നു, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും എൻ്റെ ഉയർത്തെഴുന്നേൽപ്പായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് കാണിക്കുവാൻ, ഈ സുവിശേഷം നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കാണിക്കുവാൻ ദൈവവചനപ്രകാരം നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഈ പുതിയ ജീവിതത്തിൽ, ദൈവരാജ്യത്തിൻ്റെ ഈ പുതിയ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അതിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ സുവിശേഷം അനുസരിച്ച് സ്നാനപ്പെട്ട് വീണ്ടും ജനനം പ്രാപിക്കുവാൻ നിങ്ങൾ മുൻകൈയെടുക്കണം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കാത്തവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. എങ്ങനെ വീണ്ടും ജനിക്കുവാൻ കഴിയും? സത്യം സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു, വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും ജനിക്കാത്തവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.